الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد بهمان الآية سهودر انغلي نمر إن شاء الله إن عربكنا الديائم باب من حقق التوحيد دخل الجنة بغير حساب ഈ അധ്യായത്തിന്റെ പേര് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുള്ള കൊടുത്തിട്ടുള്ളത്. ബാബുൽ മൻ ഹഖഖ തൗഹീദ്, തൗഹീദ് സാക്ഷാത്കരിച്ച ഒരുവൻ. ദഖല ജന്ന ബിഗൈരി ഹിസാബ്, വിചാരണ കൂടാതെ അവൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും എന്നുള്ളതാണ്. ശേഷം അദ്ദേഹം ഒരായത്ത് കൊടുത്തിട്ടുണ്ട്, രണ്ടായത്തുകൾ കൊടുക്കുകയും ഒരു ഹദീസും അതിന് തെളിവായി കൊടുത്തു. അങ്ങനെ മൂന്ന് തെളിവുകളാണ് അദ്ദേഹം ഈ പറഞ്ഞ കാര്യത്തിനായി അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ അധ്യായം എന്തായിരുന്നു? കഴിഞ്ഞ അധ്യായം നമ്മൾ പഠിച്ചത് ഫദ്ലു തൗഹീദാണ്, തൗഹീദിന്റെ ശ്രേഷ്ഠതയാണ്. ഒമാ യുകഫിറു ദുനൂബ്, തൗഹീദിന്റെ ശ്രേഷ്ഠതയായി അത് തിന്മകളെ മായ്ച്ചു കളയും. ഒരു വ്യക്തിയെ കാലാകാലം നരകത്തിൽ കിടക്കുക എന്നത് ഉണ്ടാവുകയില്ല. അത് തൗഹീദിന്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠതയാണ്. ഒരുവൻ സ്വർഗത്തിൽ പ്രവേശിക്കും, അവൻ നരകം ഹറാമായി തീരും തുടങ്ങിയ തെളിവുകൾ നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ മനസ്സിലാക്കിയതാണ്. തൗഹീദിന്റെ ഫദലായിക്കൊണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്നല്ലാഹ ഹറമ അലന്നാരി മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് യബ്തഗി ബിദാലിക വജ്ഹല്ലാഹ് എന്ന് ഉത്ബാൻ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുന്റെ ഹദീസ്. അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ഒരുവന് നരകം ഹറാമാക്കിയിരിക്കുന്നു എന്നുള്ള ധാരാളം തെളിവുകൾ നമ്മൾ പഠിച്ചു. നമ്മൾ പറഞ്ഞു അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ, മുഅ്മിനുകളാവുകയും വിശ്വസിക്കുകയും പിന്നീട് അതിൽ ശിർക്കൊന്നും കലരാതെ ജീവിക്കുകയും ചെയ്താൽ അവർക്കാണ് യഥാർത്ഥത്തിലുള്ള നിർഭയത്വവും സന്മാർഗവും ഉണ്ടായിരിക്കുക എന്നെല്ലാം പറയുകയുണ്ടായി. അപ്പോൾ ആ കഴിഞ്ഞ ഭാവവും ഈ ഒരു ഭാവം തമ്മിലുള്ള ബന്ധമെന്താണ്, അതല്ലെങ്കിൽ അതിലെന്താണ് വ്യത്യാസമായിട്ടുള്ളത് എന്നതാണ് നമ്മൾ ആദ്യമായി ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ അധ്യായത്തിൽ സഹോദരങ്ങളെ അദ്ദേഹം ചർച്ച ചെയ്തത് ബാബു ഫദ്ലു തൗഹീദാണ്, അതിന്റെ ഫദലായിട്ട് പറഞ്ഞ ഒരുവൻ സ്വർഗത്തിൽ പ്രവേശിക്കും എന്നുള്ളത്. എന്നാൽ ഈ അധ്യായത്തിൽ അതുമായി ബന്ധപ്പെട്ട് അതിനേക്കാളും കുറച്ച് ഉയർന്ന ഒരു പദവിയെ കുറിച്ചിട്ടാണ് ചർച്ച ചെയ്യുന്നത്. അതായത് ബയാനു ഫദീലത്തിൻ ലിത്തൗഹീദി സായിദത്തിൻ അലാ മാ തഖദ്ദം, നേരത്തെ പറഞ്ഞതിനേക്കാളും ഒരു സിയാദത്തുണ്ട്. എന്താണ് സിയാദത്ത്? ഇവിടെ വിചാരണ കൂടാതെ ഒരു ശിക്ഷയും കൂടാതെ ഒരുവൻ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. നാം നേരത്തെ പറഞ്ഞത് ഒരുവൻ സ്വർഗത്തിൽ പ്രവേശിക്കും, പക്ഷേ അവനിൽ തിന്മകളുണ്ട് എങ്കിൽ, ആ തിന്മകൾ അല്ലാഹു സുബ്ഹാനഹു വതആല പുറത്തു കൊടുത്തിട്ടില്ല എങ്കിൽ അതിനുള്ള അത്രയും ശിക്ഷ അവന് ലഭിക്കുകയും പിന്നീട് സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യും. ഒരു മുവഹ്ഹിദ് ഒരിക്കലും കാലാകാലം നരകത്തിൽ പ്രവേശിക്കുകയില്ല തുടങ്ങിയ കാര്യങ്ങളാണ്. എന്നാൽ ഈ അധ്യായത്തിൽ പറയുന്നത് ഒരുവൻ ഒരിക്കലും തന്നെ അവനെ നരകം സ്പർശിക്കുകയേയില്ല, അവൻ തുടക്കം മുതൽ തന്നെ സ്വർഗത്തിലായിരിക്കും പ്രവേശിക്കുക, അവന് യാതൊരു വിചാരണയും ഉണ്ടാവുകയില്ല. അതുപോലെ ഒരു അസാബും ഖബറിലോ മറ്റ് ആഖിറത്തിലോ യാതൊരു തരത്തിലുള്ള അസാബും അവൻ ഉണ്ടാകുകയില്ല. അങ്ങനെയുള്ള വിഭാഗത്തെ കുറിച്ചിട്ടാണ് ഈ ഒരു അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ളത്. അഥവാ നാം ഓരോ മുസ്ലിമും ആഗ്രഹിക്കേണ്ട ഒരു സ്ഥാനമാണിത്. അവന്റെ ഖബറിലോ നാളെ അള്ളാഹുവിന്റെ മുന്നിൽ ഒരു ഹിസാബുമില്ലാതെ ഒരു കണക്കുമില്ലാതെ മുഴുവൻ പാപങ്ങൾക്കും അള്ളാഹു സുബ്ഹാനഹു വതആല ഭൂമിയിൽ നിന്ന് തന്നെ അവന് പുറത്തു കിട്ടി നേരെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക എന്ന് ഓരോരുത്തരും ആഗ്രഹിക്കുന്ന ഒരു സ്ഥാനമാണ്. അപ്പൊ ആ ഒരു കാര്യമാണ് ഈ ഒരു അധ്യായത്തിൽ അദ്ദേഹം പറയുന്നത്. ആർക്കാണ് അതിന് സാധിക്കുക? അങ്ങനെ തൗഹീദിനെ സാക്ഷാത്കരിച്ചുകൊണ്ട് വിചാരണ കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുന്നത് ആർക്കാണ്? അതിനുള്ള തെളിവുകളാണ് അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. ആ തെളിവുകൾ നമ്മൾ മനസ്സിലാക്കുകയും അതിനുവേണ്ടി പണിയെടുക്കുകയും ചെയ്യുക എന്നതിനു വേണ്ടി മാത്രം ആണ് അദ്ദേഹം ഇത് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് പഠിക്കുക എന്നുള്ളത് ഓരോരുത്തരുടെയും നിർബന്ധമാണ്. കാരണം നമ്മെ സംബന്ധിച്ചിടത്തോളം നാം പറഞ്ഞു കാലാകാലം നരകത്തിൽ കിടക്കുകയില്ല എന്നുള്ളത് തൗഹീദിന്റെ ഫദലാണ്, അള്ളാഹു നമുക്ക് നൽകിയ വലിയ ഔദാര്യമാണ്. പക്ഷേ നമുക്ക് കാലാകാലം പോയിട്ട് ഒരു ദിവസം പോലും നരകത്തിൽ കിടക്കുക എന്നുള്ളത് നമുക്ക് സാധിക്കാൻ കഴിയാത്ത, സഹിക്കാൻ കഴിയാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ വിചാരണ ഇല്ലാതെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുമോ എങ്കിൽ അത് തന്നെയാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അതിനുവേണ്ടി തന്നെയാണ് നമ്മുടെ പണിയെടുക്കൽ മുഴുവനും ഉണ്ടാകേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് ഈ അധ്യായം അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. ശരി, ഈ അധ്യായത്തിൽ അദ്ദേഹം അതിന് കൊടുത്തിട്ടുള്ള തെളിവുകളാണ് നമ്മൾ ആദ്യമായി നോക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, വഖൗലുല്ലാഹി തആല, അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിരിക്കുന്നു, ഇന്ന ഇബ്രാഹീമ കാന ഉമ്മതൻ ഖാനിതൻ ലില്ലാഹി ഹനീഫം വലം യകു മിനൽ മുശ്രിക്കീൻ എന്ന് അദ്ദേഹം പറഞ്ഞിട്ട് എന്നൊരു അധ്യായം എന്നൊരു ആയത്താണ് കൊടുത്തിട്ടുള്ളത്. ഇന്ന ഇബ്രാഹീം, തീർച്ചയായും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, കാന ഉമ്മതൻ, അദ്ദേഹം ഒരു ഉമ്മത്തായിരുന്നു, അദ്ദേഹം ഒരു ഇമാമായിരുന്നു. ഖാനിതൻ ലില്ലാഹ്, അള്ളാഹുവിനെ വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന, സദാസമയം അള്ളാഹുവിന്റെ കൽപ്പനകൾ ശിരസാവൽക്കരിക്കുന്ന, അതനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ഒരാൾ. ഹനീഫൻ, അദ്ദേഹം തൗഹീദിൽ നിന്നും തൗഹീദ് അടിയുറച്ചുകൊണ്ട്, ഷിർക്കിന്റെ ഒരു ലാഞ്ചന പോലുമില്ലാതെ, ഷിർക്കിൽ നിന്നും തൗഹീദിലേക്ക് ചാഞ്ഞുകൊണ്ട്, തിന്മകളിൽ നിന്നും നന്മയിലേക്ക് മാത്രം ചാഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ഒരാളാണ്. വലം യകു മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം ഒരിക്കലും ബഹുദൈവ ആരാധകരിൽ പെട്ടവനായിരുന്നില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട്. ശരി, എന്താണ് ഈ ആയത്തിന് ഈ അധ്യായവുമായിട്ടുള്ള ബന്ധം? ഈ അധ്യായത്തിന്റെ പേര് തൗഹീദ് സാക്ഷാത്കരിച്ച് വിചാരണ ഇല്ലാതെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക, അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് പറയുന്ന അധ്യായമാണ്. അപ്പൊ ഈ ആയത്തും ആ പറഞ്ഞ അധ്യായത്തിന്റെ ഹെഡിങ്ങും തമ്മിൽ എന്താണ് ബന്ധം? അങ്ങനെയുള്ള ബന്ധമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. അത് നമ്മൾ പറഞ്ഞു, ഓരോ ആയത്തും എന്താണ് ഈ അധ്യായവുമായി ബന്ധം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് ഈ കിതാബ് പഠിക്കുമ്പോഴുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ ആയത്തിന്റെ ബന്ധം എന്താണെന്ന് പറഞ്ഞാൽ, ഇത് എങ്ങനെയാണ് നിനക്ക് തൗഹീദിനെ തഹ്ഖീഖ് ചെയ്യുക, തൗഹീദ് സാക്ഷാത്കരിക്കുക, വിചാരണ കൂടാതെ നിനക്ക് എങ്ങനെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കും എന്ന് നീ ചോദിക്കുകയാണെങ്കിൽ, അഥവാ കൈഫ ഉഹഖിഖു തൗഹീദ്, തൗഹീദ് ഞാൻ എങ്ങനെ സാക്ഷാത്കരിക്കും എന്ന് നീ ചോദിക്കുകയാണെങ്കിൽ, അതിനുള്ള ഉത്തരമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നിനക്ക് ഈ പറഞ്ഞു തന്നിട്ടുള്ളത്. അഥവാ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹം നിങ്ങൾക്ക് തൗഹീദ് പൂർണ്ണമായി സാക്ഷാത്കരിച്ച ഒരാളുടെ മാതൃകയായിട്ട് നിലകൊള്ളുന്നവനാണ്. അദ്ദേഹത്തെ നിങ്ങൾ പിൻപറ്റുക, അദ്ദേഹത്തിന്റെ ചരിത്രങ്ങൾ നിങ്ങൾ പഠിക്കുക, അദ്ദേഹത്തിനുണ്ടായിരുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും അദ്ദേഹം എങ്ങനെ തരണം ചെയ്തു, തൗഹീദിനു വേണ്ടി എന്തെല്ലാം പ്രയാസങ്ങൾ അദ്ദേഹം അനുഭവിച്ചു, ഇതെല്ലാം ഉണ്ടായിട്ടും തൗഹീദിനു വേണ്ടി ഇത്രയെല്ലാം പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടും അദ്ദേഹം പിന്നീട് പ്രാർത്ഥിച്ചത് എന്ത്, ഇതെല്ലാം നമ്മൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് തൗഹീദിന്റെ തഹ്ഖീഖ്, തൗഹീദ് സാക്ഷാത്കരിക്കേണ്ടത് എന്നതിനുള്ള ഉത്തരം നമുക്ക് കിട്ടും. അതിനു വേണ്ടിയിട്ടാണ് ഈ ആയത്ത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഈ ആയത്തിന്റെ ഓരോ വാക്കിന്റെയും അർത്ഥങ്ങൾ ആദ്യം ഒന്ന് പരിശോധിക്കാം. ഇവിടെ പറഞ്ഞു, ഇന്ന ഇബ്രാഹിം, ഇബ്രാഹിം അലൈഹി സ്വലാം, കാന ഉമ്മതൻ, അല്ലാഹു സുബ്ഹാനഹു വതആല ഇബ്രാഹിം അലൈഹി സ്വലാമിനെ ഈ ആയത്തിലൂടെ പുകഴ്ത്തുകയാണ്. ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ മഹത്തായ ഗുണങ്ങൾ പുകഴ്ത്തി പറയുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ പുകഴ്ത്തുന്നത്? ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ആരെങ്കിലും പുകഴ്ത്തുന്നുണ്ടെങ്കിൽ അതിന് വ്യക്തമായ ലക്ഷ്യമുണ്ട്. നമ്മൾ ഭൂമിയിൽ മനുഷ്യന്മാർ പരസ്പരം ഒരു ആവശ്യവുമില്ലാതെ പുകഴ്ത്തുന്നത് പോലെയല്ല അള്ളാഹുവിന്റെ പുകഴ്ത്തൽ. അള്ളാഹു ഒരു വ്യക്തിയെ പുകഴ്ത്തിയിട്ടുണ്ടെങ്കിൽ അതിന് പ്രധാനമായും രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, ആ വ്യക്തിയെ നമ്മൾ ഇഷ്ടപ്പെടണം. അള്ളാഹു ആരെ പുകഴ്ത്തിയിട്ടുണ്ടോ അവരെ മഹബത്ത് ഉണ്ടാവുക, അത് നമുക്ക് നിർബന്ധമാണ്. അള്ളാഹു ആരോടാണ് വെറുപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളത്, ആരെയാണ് അള്ളാഹു ശപിച്ചിരിക്കുന്നു, അതല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ശിക്ഷ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് അവരോട് വെറുപ്പുണ്ടാകല് നമ്മുടെ ബാധ്യതയാണ്. എപ്രകാരം അള്ളാഹു പുകഴ്ത്തിയ ആളുകൾ നമുക്ക് സ്നേഹമുണ്ടാകണം, അതുപോലെ അള്ളാഹുവിന് കോപമുണ്ടാകുന്ന ആളുകളോട്, അള്ളാഹു ശപിച്ചിരിക്കുന്നു, അള്ളാഹുവിന് ശാപത്തിന് പാത്രമായിരിക്കുന്നു എന്ന് പറയുന്ന ആളുകളോട് നമുക്ക് അതുപോലെ തന്നെ ദേഷ്യവും വെറുപ്പുണ്ടായിരിക്കേണ്ടതുണ്ട്. അങ്ങനെയാണ് അള്ളാഹുവിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരാളെ സ്നേഹിക്കേണ്ടത്, അള്ളാഹുവിന് വേണ്ടിയിട്ടാണ് ഒരാൾ വെറുക്കേണ്ടത്. അതല്ലാതെ നമ്മോട് എന്ത് അക്രമം ചെയ്തു എന്നതിന്റെ അടിസ്ഥാനത്തിലല്ല, നമ്മെ പരിഗണിച്ചില്ല അല്ലെങ്കിൽ നമ്മെ പരിഗണിച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിലല്ല നമ്മൾ ഒരാളെ സ്നേഹിക്കുകയും ഒരാളെ വെറുക്കുകയും ചെയ്യേണ്ടത്. മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മുന്നിൽ അവൻ എങ്ങനെയാണ്, അള്ളാഹു അവനെ എങ്ങനെ കാണുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. ഇവിടെ നോക്കൂ, ഇവിടെ ഇബ്രാഹിം അലൈഹി സ്വലാമിനെ അള്ളാഹു പുകഴ്ത്തുന്നു. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇബ്രാഹിം അലൈഹി സ്വലാമിനോടുള്ള മഹബത്ത് ഉണ്ടായിരിക്കേണ്ടതുണ്ട്. അതാണ് അതിന്റെ ഒരു ലക്ഷ്യം. രണ്ടാമത്തതായിട്ട്, ആ പുകഴ്ത്തപ്പെട്ട ആളുകളുടെ ഗുണം അത് നമ്മൾ പകർത്താൻ വേണ്ടിയിട്ടാണ്. അവരെ ഇഷ്ടപ്പെടണം, അതുപോലെ തന്നെ ആ ഗുണം നമ്മൾ പകർത്തണം. അല്ലാഹു സുബ്ഹാനഹു വതആല ധാരാളം കഥകൾ പറഞ്ഞു തന്നിട്ട് അവസാനം അതിന്റെ കൂടെ പറയുന്നത് കാണാൻ സാധിക്കും. അല്ലാഹു സൂറത്തു യൂസുഫിൽ പറഞ്ഞു, ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്ര ലിഉലിൽ അൽബാബ്, തീർച്ചയായും ഇവരുടെ കഥകളിൽ ബുദ്ധിയുള്ള ആളുകൾക്കൊരു പാഠമുണ്ട്, ഇബ്രത്തുണ്ട്, ഗുണപാഠമുണ്ട്. അവർ അതനുസരിച്ച് പ്രവർത്തിക്കുന്നതിന് വേണ്ടി ഇത് അല്ലാഹു സുബ്ഹാനഹു വതആല ഇബ്രാഹിം അലൈഹി സ്വലാമിനെ കുറിച്ച് തന്നെ പറഞ്ഞു, ലഖദ് കാന ലകും ഫീഹിം ഉസ്വതുൻ ഹസന, തീർച്ചയായും അദ്ദേഹത്തിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ, അള്ളാഹുവിലും ആഖിറത്തുമാണ് അവൻ പ്രതീക്ഷിക്കുന്നതെങ്കിൽ അതാണ് അവന്റെ ലക്ഷ്യമെങ്കിൽ, അതല്ല ലക്ഷ്യമെങ്കിൽ പിന്നീട് അവനത് വലിയ പാഠമാകുകയില്ല, അവനത് വലിയ ഗുണപാഠമായി തോന്നുകയില്ല. നിന്റെ ലക്ഷ്യം അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ തൃപ്തി കിട്ടണം, ആഖിറത്തിൽ ഞാൻ വിജയിക്കണം എന്നത് തന്നെയാണോ? നീ ഇഖ്ലാസോടുകൂടി ആ ഒരു കാര്യത്തിന് വേണ്ടി ഇരിക്കുന്നവനാണോ, അതിനുവേണ്ടി കൊതിക്കുന്നവനാണോ? എങ്കിലിതാ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിനക്ക് ഉത്തമമായ മാതൃകയുണ്ട് എന്ന് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചിട്ടും അല്ലാഹു ഇത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഏതൊരു ആളെയും പുകഴ്ത്തുന്ന സമയത്ത് ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അല്ലാഹു പുകഴ്ത്തി കഴിഞ്ഞാൽ അവരെ നമ്മൾ ഇഷ്ടപ്പെടേണ്ടതുണ്ട്. മുഅ്മിനീങ്ങളെ നമ്മൾ ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ടാണ്, അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് ഇഷ്ടമാണ്. സഹാബത്തിനെ നമ്മൾ ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ടാണ്, അല്ലാഹു തൃപ്തിപ്പെട്ട വിഭാഗമാണ്. അതുപോലെ തന്നെ അവരെ പിൻപറ്റുകയും ചെയ്യേണ്ടതുണ്ട്. ഈ രണ്ട് കാര്യം നമ്മൾ മറന്നുപോകാൻ പാടില്ല. ശരി, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ പുകഴ്ത്തി പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമതായി അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഇന്ന ഇബ്രാഹിമ കാന ഉമ്മതൻ, അദ്ദേഹം ഉമ്മത്താണ് എന്ന് പറഞ്ഞു. എന്താണ് ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ ഭാഷാപരമായി ഒരുപാട് അർത്ഥം ആ വാക്കിനുണ്ട്. സമുദായം എന്ന് നമ്മൾ പറയാറുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ പിൻപറ്റുന്ന ഒരു ഇമാമിനും അങ്ങനെ പറയും. ഒരു ഇമാം അദ്ദേഹത്തിന് ഒരുപാട് അനുയായികളുണ്ട് എങ്കിൽ അദ്ദേഹത്തിന് ഉമ്മത്ത് എന്ന് പറയും. ഒരു ഉമ്മത്തിനെ പോലെയാണ്, ഒരു ഉമ്മത്തിൽ മുഴുവൻ ഉണ്ടായിരിക്കേണ്ട നന്മകൾ അവരൊറ്റൊരു വ്യക്തിയിൽ സമ്മേളിച്ചിരിക്കുന്നു. അത്രയും വലിയ ഖൈറുകൾ ഒരു ഉമ്മത്തിന് മുഴുവനായിട്ട് ഒരു നാട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അദ്ദേഹം ഒറ്റയ്ക്ക് തന്നെ ചെയ്തു തീർത്തിയിരിക്കുന്നു. നിങ്ങൾ നോക്കണം, അദ്ദേഹത്തിന് ചുറ്റും അദ്ദേഹത്തിന്റെ ഉപ്പയടക്കം ബിംബത്തിന് നിർമ്മിക്കുന്നയാളാണ്. അദ്ദേഹത്തിന്റെ ഉപ്പ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള പേര് ആസർ എന്നുള്ളതാണ് അദ്ദേഹം. അത് ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഉപ്പയടക്കമുള്ള നാട്ടുകാർ മുഴുവനും അദ്ദേഹത്തിന് എതിരാണ്. എന്നാൽ ഒറ്റയ്ക്ക് അദ്ദേഹം തൗഹീദിനു വേണ്ടി നിലകൊണ്ടു. അല്ലാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തെ പുകഴ്ത്തി പറഞ്ഞു, കാന ഉമ്മതൻ, അദ്ദേഹം ഒരു ഉമ്മത്തായിരുന്നു. ഒരുപാട് ആളുകൾ പിൻപറ്റേണ്ട നേതാവാണ്, ഇമാമുല്ലിൽ മുവഹിദീനാണ്. ലോകാവസാനം വരെയുള്ള മുഴുവൻ മുവഹിദീങ്ങളുടെയും ഇമാമാണ് അദ്ദേഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്രകാരം നമ്മൾ സ്നേഹിക്കുന്നുവോ അതുപോലെ നമ്മൾ ഇബ്രാഹിം അലൈഹി സ്വലാമിയും സ്നേഹിക്കേണ്ടതുണ്ട്. അദ്ദേഹം നമ്മുടെ പ്രവാചകനല്ല എന്നതുകൊണ്ട് അദ്ദേഹത്തെ വിസ്മരിച്ചുകൂടാൻ പാടില്ല. ഒരുപാട് സ്ഥലത്ത് നമ്മൾ അദ്ദേഹത്തിന്റെ പേര് സ്മരിക്കാറുണ്ട്, ഇബ്രാഹിം അലൈഹി സ്വലാം. നമ്മൾ തശഹുദിന് ശേഷം ഇബ്രാഹിം സ്വലാത്ത് എന്നാണ് ആ സലാത്തിനെ തന്നെ അറിയപ്പെടുന്നത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സലാത്ത് ചൊല്ലുന്നതോടൊപ്പം നമ്മൾ ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ മേലും സലാത്ത് ചൊല്ലുന്നുണ്ട്. അങ്ങനെ നമ്മുടെ നിത്യജീവിതത്തിൽ തന്നെ നമ്മൾ എത്രയോ തവണ പറയുന്ന ഒരു പേരാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. പക്ഷെ ആ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വിശ്വാസം എന്തായിരുന്നു? അദ്ദേഹം നേരിട്ട പ്രതിസന്ധികളും അതിനോട് അദ്ദേഹം പ്രതികരിച്ചതും എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് ആ ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ മില്ലത്ത് പിൻപറ്റാൻ സാധിക്കുകയില്ല. ഇതാ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വതആല പുകഴ്ത്തി പറയുന്നു, ഇന്ന ഇബ്രാഹിമ കാന ഉമ്മതൻ, അദ്ദേഹം ഒരു ഉമ്മത്താണ്, ഒരു ഇമാമാണ്. അതുകൊണ്ട് തന്നെ ആ ഇമാമത്ത് അത് നമ്മൾ പിൻപറ്റണം, ആ ഇമാമത്ത് നമ്മൾ പിൻപറ്റണം. പോരാ, അത്തരത്തിലുള്ള ഇമാമത്ത്, ദീനിന്റെ ഇമാമത്ത് അത് നമ്മൾ ആഗ്രഹിക്കുകയും വേണം. നമുക്ക് സാധാരണഗതിയിൽ ഭൗതികപരമായൊരുള്ള നേതൃത്വ മോഹം ഉണ്ടാകുക എന്നുള്ളത് പാടില്ലാത്തതാണ്. നമുക്കൊരു ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന്റെ നേതാവാകണം, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനയുടെ നേതാവാകണം, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിന് നിയന്ത്രിക്കുന്നതിന്റെ നേതാവാകണം, ഇത് നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കാൻ പാടില്ല. പക്ഷെ ദീനിന്റെ കാര്യത്തിൽ, ദീനിന്റെ ആളുകൾ എന്നെ മാതൃകയാക്കുന്ന കാര്യത്തിൽ ഒരു നല്ലൊരു ഇമാമാകാൻ നമ്മൾ ആഗ്രഹിക്കേണ്ട കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ പ്രാർത്ഥനയിൽപ്പെട്ടതാണ്, റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വസുദ്ദിയാതിന ഖുർറത അഅ്യുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമ. റബ്ബേ, നീ എനിക്ക് എന്റെ മത റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വസുദ്ദിയാതിന, എന്റെ സന്താനങ്ങളിലും അതുപോലെ എന്റെ ഇണകളിലും നീ എനിക്ക് കൺകുളിർമ നൽകണം. എന്നിട്ട് ദുആ ചെയ്യാൻ പറഞ്ഞു, വജഅൽനാ, നീ എന്നെ ആക്കണം, ലിൽമുത്തഖീന ഇമാമ, മുത്തഖീങ്ങൾക്ക് ഇമാമാക്കി എന്നെ മാറ്റണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളതാണ്. മുത്തഖീങ്ങളുടെ ഇമാമാകുക എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ എന്റെ നന്മകൾ കണ്ട് അതുപോലെ പിൻപറ്റണം, അതിന്റെ എല്ലാം പ്രതിഫലം നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അതല്ലാതെ ഞാൻ നാട്ടിൽ അറിയപ്പെട്ട ഒരാളാണ് എന്ന ആഗ്രഹത്തിന് വേണ്ടിയിട്ടല്ല, അതെങ്കിൽ ഞാൻ വലിയ തലമൂത്ത ഒരു വ്യക്തിയാണ് എന്നെ എല്ലാവരും ആ രൂപത്തിൽ ബഹുമാനിക്കണം എന്നതിനു വേണ്ടിയിട്ടല്ല, നന്മകൾ ആളുകൾ നന്മകൾ തന്നെ പിൻപറ്റണം, ഞാൻ ചെയ്യുന്ന നന്മകൾ കണ്ട് അതുപോലെ പിൻപറ്റണം, അങ്ങനെ ആകാൻ നമ്മൾ ആഗ്രഹിക്കേണ്ടതുണ്ട്. അത് നല്ലൊരാഗ്രഹമാണ്. കാരണം അതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിക്കുക എന്നത് തന്നെയാണ്. അതല്ലാതെ മറ്റൊന്നും നമ്മൾ അതിലൂടെ ഉദ്ദേശിക്കുന്നില്ല. എന്നിലൂടെ ഒരുപാട് നന്മകൾ ആളുകൾ കണ്ട് പഠിക്കേണ്ടതുണ്ട് എന്നത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് നമുക്ക് ദുആ ചെയ്യാം. എന്നാൽ സഹോദരങ്ങളെ, ആ ഇമാമത്ത് ദീനിൽ ലഭിക്കുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള ഒരു കാര്യമല്ല. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം നോക്കൂ. അദ്ദേഹത്തിന് എപ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല കാന ഉമ്മത്തൻ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ ചരിത്രം നോക്കിയാൽ കാണാൻ സാധിക്കും. അദ്ദേഹത്തിന് ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ പരീക്ഷണങ്ങളിൽ അദ്ദേഹം വിജയിച്ചു. ആ പരീക്ഷണങ്ങളിൽ വിജയിക്കണമെങ്കിൽ രണ്ട് പ്രധാനപ്പെട്ട ഗുണങ്ങൾ ഉണ്ടാകണം. എന്നാലാണ് ഒരാൾക്ക് ഇമാമാകാൻ സാധിക്കുക. അതിലൊന്ന്, ആ പരീക്ഷണങ്ങളിൽ നമ്മുടെ വിശ്വാസത്തിൽ അടിപതറാതെയുള്ള യഖീൻ ഉണ്ടായിരിക്കണം. നല്ല യഖീനുള്ള വിശ്വാസമുള്ള ആളുകൾക്ക് മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. രണ്ടാമത്, അതിൽ സബ്ർ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. നല്ല രൂപത്തിലുള്ള ക്ഷമ ഉണ്ടായിരിക്കേണ്ടതുള്ളൂ. ഒരുപാട് പ്രയാസങ്ങളുണ്ടാകും. നമുക്ക് വലിയ വലിയ പ്രതിസന്ധികൾ വരും. ആളുകൾ നമ്മെ തള്ളിയിട്ട് മറിച്ചിടാനൊക്കെ നോക്കും. ആ സമയത്തും ഞാൻ കൃത്യമായ നേരായ മാർഗത്തിലാണോ ഉള്ളത് എങ്കിൽ ക്ഷമിക്കുക തന്നെ വേണം. പലതരത്തിലുള്ള ആരോപണങ്ങൾ കേട്ടേക്കാം. പ്രവാചകന്മാർ മുഴുവനും അവരെ ആരും തന്നെ ചുവന്ന പരവതാനി വിരിച്ചുകൊണ്ട് സ്വീകരിക്കപ്പെട്ടവരല്ല. കാരണം അവർ ഹക്കിനു വേണ്ടി നിലകൊണ്ട ആളുകളാണ്. അങ്ങനെ വേണ്ടി നിലകൊള്ളുന്ന സമയത്ത് പ്രയാസങ്ങൾ ഉണ്ടാകും. ആളുകളുടെ തെറിവിളികളും അവരുടെ ആക്ഷേപങ്ങളും കിട്ടും. ഇതൊരു പക്ഷെ നമ്മുടെ സ്വഭാവത്തിന്റെ ദൂഷ്യം കൊണ്ടായിക്കണമൊന്നുമില്ല. നമ്മൾ എത്ര നല്ല സ്വഭാവത്തിന്റെ ഉടമകളായാൽ പോലും, ആളുകളോട് എത്രയെല്ലാം ഖൈറുകൾ നമ്മൾ ഉദ്ദേശിച്ചാൽ പോലും, ഇത് നമുക്ക് ഉണ്ടാകും. ഇതിൽ നിന്നുള്ള ഒരു ഓഹരി നമുക്കുണ്ടാകും. അത് നമ്മൾ സ്വീകരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇത്തരത്തിലുള്ള കഥകൾ, ഇത്തരത്തിലുള്ള ഗുണപാഠങ്ങൾ നമുക്ക് പഠിപ്പിച്ചു വരുന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാം അദ്ദേഹത്തിന് തൗഹീദിനു വേണ്ടി അദ്ദേഹത്തിന് ആളുകൾ വലിയൊരു അഗ്നികുണ്ഡാരം ഉണ്ടാക്കി അതിലേക്ക് വലിച്ചെറിഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തെ അവിടുന്ന് സംരക്ഷിച്ചു. പിന്നീട് അത് അദ്ദേഹത്തിന്റെ ജീവിതം ഓരോന്നെടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് വർഷം അദ്ദേഹത്തിന് ഒരു കുട്ടി പോലും ഉണ്ടായില്ല. അദ്ദേഹത്തിന് വലിയ പ്രായമായപ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു കുട്ടിയെ നൽകുന്നത്, ഇസ്മായിൽ അലൈഹിസ്സലാം. അദ്ദേഹത്തെ അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുന്നത് വളരെ വൈകിട്ടാണ്. എന്നിട്ടോ ആ കുട്ടി നല്ലൊരു പ്രായമെത്തിയപ്പോൾ, വളരെ ചെറുതല്ല, അല്ലെങ്കിൽ ഒരുപാട് പ്രായം കഴിഞ്ഞിട്ടില്ല, നല്ലൊരൊത്തൊരു പ്രായമെത്തിയപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിനോട് കൽപ്പിക്കുകയാണ്, അള്ളാഹുവിന് വേണ്ടി അറക്കണം എന്ന് സ്വപ്നത്തിൽ കാണിച്ചു കൊടുക്കുകയാണ്. അദ്ദേഹം എന്ത് ചെയ്തിട്ടില്ല, അതിൽ നിന്ന് പിന്മാറിയിട്ടില്ല. എനിക്ക് ഇത്രയും കാലം കഴിഞ്ഞ് കിട്ടിയതാണ്, അതുകൊണ്ട് ഞാൻ അത് സ്വീകരിക്കുകയില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അതനുസരിച്ച് തന്നെ ചെയ്യാൻ വേണ്ടി തന്റെ മകനെ വിളിച്ച് പറയുകയും ആ മകനും അള്ളാഹു സുബ്ഹാനഹു വതആല അംഗീകരിക്കുന്ന, അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്ന നല്ലൊരു മകനായിരുന്നു. അതുകൊണ്ടാണ് ഇബ്രാഹിം അലൈഹിസ്സലാമും ഈ ഒരു കാര്യം തന്റെ മകനോട് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, ഖാല യാ അബതി ഫഅൽമഅതു ഉമ്മർ. ഇസ്മായിൽ അലൈഹിസ്സലാം പറഞ്ഞു, ഓ എന്റെ ഉപ്പുന്നുപ്പ, എന്താണോ അള്ളാഹു സുബ്ഹാനഹു വതആല താങ്കോട് കൽപ്പിച്ചത് അത് ചെയ്യുക. സതജുദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. താങ്കൾ എന്നെ ക്ഷമാശീലരിൽ കാണാവുന്നതാണ്. ഇൻഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ എനിക്കിതിൽ ക്ഷമിക്കാൻ സാധിക്കും എന്നാണ് അദ്ദേഹത്തോട് മറുപടി പറഞ്ഞത്. ഇവിടെ നമുക്ക് ഒരുപാട് പാഠങ്ങളുള്ള കാര്യങ്ങളാണ്. അദ്ദേഹത്തിന്റെ മകൻ അള്ളാഹുവിന്റെ കൽപ്പനയാണ് എന്ന് പറഞ്ഞപ്പോൾ പിന്നീട് മറ്റൊന്നിനും കാത്തു നിന്നില്ല, അതുപോലെ ചെയ്തുകൊള്ളുക എന്നതാണ്. അത് ഓരോ വ്യക്തിയും മനസ്സിലാക്കേണ്ട കാര്യം. അള്ളാഹുവിന്റെ കൽപ്പനയാണോ, അത് നമ്മൾ അതുപോലെ ചെയ്തു കൊള്ളുക. എന്നാൽ അദ്ദേഹം സ്വന്തത്തിൽ എന്ത് ചെയ്തിട്ടില്ല, സ്വന്തത്തിൽ ഒരു ഉജ്ബ് അദ്ദേഹത്തിനില്ല. അദ്ദേഹം പറയുന്നത് ഇൻഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ സതജുദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ, സാബിരീങ്ങളിൽ എനിക്ക് ഉൾപ്പെടാം എന്നാണ് ആ മകൻ പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ എനിക്ക് ക്ഷമിക്കാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ഓരോ ഘട്ടങ്ങളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പരീക്ഷണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇതിലെല്ലാം അദ്ദേഹം അടിപതറാതെ നിന്നിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ഈമാനിലുള്ള, അള്ളാഹുവിലുള്ള വിശ്വാസത്തിലുള്ള യഖീനാണ്. അതിലൊരടി പോലും അദ്ദേഹം പതറിയിട്ടില്ല. അതുപോലെ തന്നെ വന്ന പരീക്ഷണങ്ങളെല്ലാം അദ്ദേഹം സബ്റോടുകൂടി അദ്ദേഹം നേരിടുകയും ചെയ്തു. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തു സജദയിൽ പറഞ്ഞിട്ടുള്ളത്, വജഅൽനാ മിൻഹും അയിമ്മതൻ യഹ്ദൂന ബിഅംരിനാ ലമ്മാ സബറു വകാനു ബിആയാതിനാ യുഖീനൂൻ. വജഅൽനാ മിൻഹും, പിന്നീട് അവരിൽ നിന്നും നാം ഉണ്ടാക്കി, ബനു ഇസ്രായേൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വതആല ഉണ്ടാക്കി അയിമ്മതൻ, ഇമാമുമാരെ ഉണ്ടാക്കി. ആ ഇമാമുമാരെന്താണ് ചെയ്തത്, യഹ്ദൂന ബിഅംരിന, അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അവർ സന്മാർഗത്തിലേക്ക് നയിക്കുന്നവരായിരുന്നു. അവർ സന്മാർഗത്തിലായിക്കൊണ്ട് ആളുകൾ സന്മാർഗത്തിലേക്ക് നയിക്കുന്ന ആളുകളായിരുന്നു. എപ്പോഴാണ് അവർക്കത് സാധിച്ചത്, ലമ്മാ സബറു, അവർ നല്ല ക്ഷമയുള്ള ആളുകളായപ്പോഴാണ് അവർക്ക് ഈ ഇമാമത്ത് അള്ളാഹു സുബ്ഹാനഹു വതാല നൽകിയത്. നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ അവർ അടിയുറച്ച് വിശ്വസിക്കുന്നവരായിരുന്നു. ഇപ്പൊ രണ്ട് കാര്യങ്ങളാണ് അവിടെ അള്ളാഹു സുബ്ഹാനഹു വതാല ഇമാമത്ത് കിട്ടുന്ന ആളുകൾക്ക് ഉണ്ടാവേണ്ട ക്വാളിറ്റി ആയിട്ട് പറഞ്ഞത്. ഒന്ന്, തന്റെ വിശ്വാസത്തിൽ യക്കീൻ ഉണ്ടായിരിക്കണം. രണ്ട്, എങ്ങനെയുള്ള പ്രതിസന്ധികളിൽ സ്വബറുണ്ടായിരിക്കേണ്ടതുണ്ട്. അതല്ലാതെ എന്തെങ്കിലും വരുമ്പോഴേക്ക് ഞാനിനി ഇതിനില്ല, ഇനി ഈ ദീന്റെ കാര്യത്തിലില്ല, എത്ര എത്ര ആളുകളാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്, ഏതെങ്കിലും രൂപത്തിൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ ദീനിനെ കുറിച്ച് എന്തെങ്കിലും, ദീനിന്റെ ആളുകൾ ഇവർ തീവ്രവാദികളാണ്, ഇവർ അപകടകാരികളാണ് എന്ന് പറയുമ്പോഴേക്കും ഇനി ഞാൻ ദീനിനേ ഇല്ല, ദീനിന്റെ ചിഹ്നങ്ങൾ എന്തൊക്കെ എന്റെ ജീവിതത്തിലുണ്ടോ അതെല്ലാം ഞാൻ അഴിച്ചു മാറ്റാൻ തയ്യാറാണ്, ഇനി എന്നെ കണ്ടാൽ ഒരു മുസ്ലിം എന്ന് തോന്നാനേ പാടില്ല എന്ന രൂപത്തിലുള്ള ആളുകൾ, അവർക്ക് എവിടെയാണ് യക്കീൻ ഉള്ളത്? ഞാൻ ഈ വിശ്വസിക്കുന്ന വിശ്വാസം ഇത് ആകാശഭൂമികളെ ഭരിക്കുന്ന അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ദീനാണ്, ആ അള്ളാഹു എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ഇത് ക്ഷമിക്കുകയും ഇതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്ത് അള്ളാഹു എനിക്ക് പ്രതിഫലം നൽകും, ഇതിന്റെ പേരിൽ എന്തെങ്കിലും എനിക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ ആ അള്ളാഹുവിന്റെ അടുക്കലേക്കാണ് എനിക്ക് മടങ്ങിപ്പോകാനുള്ളത്, ആ അള്ളാഹു എന്നെ സ്വീകരിക്കും എന്ന യക്കീൻ എവിടെയാണുള്ളത്? ഈ പ്രതിസന്ധികൾ വരുമ്പോൾ ക്ഷമയോടുകൂടി എന്തെല്ലാം പ്രയാസങ്ങൾ വന്നാലും അത് ക്ഷമയോടുകൂടി ഉൾക്കൊള്ളാൻ സാധിക്കുന്നവരാരാണ് സഹോദരങ്ങളെ. ഇത് രണ്ട് ഗുണങ്ങളില്ലാതെ ഒരാൾക്ക് ഈ ദുആ ചെയ്യാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ വജഅൽനാലിൽ മുത്തഖീന ഇമാമ എന്ന് പ്രാർത്ഥിക്കുന്ന ആളുകൾ ഈ ഒരു കാര്യം അവർക്കുണ്ടായിരിക്കേണ്ടതുണ്ട്. അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളിൽ നല്ല ക്ഷമയും അവരുടെ വിശ്വാസത്തിൽ നല്ല യഖീൻ ഉണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളത് അത് നിർബന്ധമാണ്. ഇബ്രാഹിം അലൈഹിസ്സലാം അദ്ദേഹം തൗഹീദിനെ സാക്ഷാത്കരിച്ചതിന്റെ ഒന്നാമത്തെ കാര്യം അദ്ദേഹം ഒരു ഇമാമായിരുന്നു. വകാന ഉമ്മതൻ, അതിനേക്കാളും മഹത്തരമായ ഒരു പദമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഉപയോഗിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പുകഴ്ത്തി പറഞ്ഞ ഒന്നാമത്തെ കാര്യം ബി അന്നഹു കാന ഉമ്മ, അദ്ദേഹം ഒരു ഉമ്മത്തായിരുന്നു എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് എന്താണ് അദ്ദേഹത്തെ കുറിച്ച്? ഉമ്മത്തൻ ഖാനിതൻ ലില്ലാ, അള്ളാഹുവിനെ ഖാനിത്തായിട്ടാണ്, അള്ളാഹുവിനെ എപ്പോഴും വഴിപ്പെടുന്ന ആൾക്കാണ് ഖാനിത്ത് എന്ന് പറയുക. അള്ളാഹുവിന് എല്ലാ കാര്യത്തിനും വഴിപ്പെടുക, അള്ളാഹു പറഞ്ഞ ഒരു കാര്യം പോലും അതിൽ നിന്നും അദ്ദേഹം പിന്മാറിയിട്ടില്ല, ഒരൊറ്റ കാര്യത്തിൽ പോലും അദ്ദേഹം ഒരു അനിഷ്ടകരം അത് അദ്ദേഹം കാണിച്ചിട്ടില്ല. മുഴുവൻ കാര്യങ്ങളിലും അള്ളാഹു സുബ്ഹാനഹു വതആല അതുപോലെ പിൻപറ്റുക, പോരാ അത് പതിവായി ചെയ്യുക, എപ്പോഴും ആ ഒരു ക്വാളിറ്റി ഉണ്ടാകും, ഒരിക്കലും അതിൽ നിന്നും കുറവ് വരുന്നില്ല, അതുപോലെ അത് വർദ്ധിപ്പിക്കുകയും ചെയ്യുക. അള്ളാഹുവിനെ എങ്ങനെയെങ്കിലും ഒക്കെ അനുസരിച്ച് പോകുക എന്നുള്ളതല്ല, അത് അങ്ങനെ അനുസരിക്കുന്ന കാര്യം അത് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്, അങ്ങനെയുള്ള നന്മകൾ ധാരാളം ചെയ്യുക. ഏതെങ്കിലും ഒരൊറ്റൊരു നന്മ കാലകാലം ചെയ്യുക എന്നത് മാത്രമല്ല, ധാരാളം നന്മകൾ അദ്ദേഹം ഇതുപോലെ സ്ഥിരമായി അള്ളാഹു സുബ്ഹാനഹു വതആല അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരാളാണ്. അതിനാണ് ഖാനിത്തൻ എന്ന് പറയുന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാം അങ്ങനെ ഖാനിത്തായ ഒരാളാണ്. ഖാനിത്തായി ഇരിക്കുക എന്നുള്ളത് നമ്മൾ പതിവാക്കേണ്ട കാര്യമാണ്. നമുക്ക് തൗഹീദിനെ സാക്ഷാത്കരിക്കണം, എല്ലാ കാര്യത്തിലും അള്ളാഹുവിനെ അനുസരിക്കണം. അള്ളാഹു കൽപ്പിച്ച ചില കാര്യങ്ങൾ ചെയ്യുക, ചില കാര്യങ്ങൾ ഒഴിവാക്കുക, ഇത് തഹ്ഖീഖ് തൗഹീദ് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ചേർന്നതല്ല. അവർക്ക് ഈ പറഞ്ഞ ഗുണം, വിചാരണ ഇല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നുള്ള ഗുണം അവർക്ക് സാധിക്കുകയില്ല. കാരണം അള്ളാഹുവിന്റെ കൽപ്പനകളിൽ ഏതെങ്കിലും വീഴ്ച വരുത്തിയാൽ അത് നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മുന്നിൽ ഉത്തരം പറയേണ്ടി വരും. അള്ളാഹു നമുക്ക് പുറത്തു വന്നിട്ടില്ല എങ്കിൽ നമ്മൾ ആ ഒരു ശിക്ഷ ചിലപ്പോൾ അനുഭവിക്കേണ്ടി വരും, നമുക്ക് സ്വർഗത്തിൽ നേരെ പ്രവേശിക്കാൻ സാധിക്കുകയില്ല. അതല്ല എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഹറാമാക്കി എന്തെങ്കിലും കാര്യം നമ്മുടെ ജീവിതത്തിൽ വന്നു, പിന്നീട് അള്ളാഹു നമുക്കത് പുറത്തു വന്നിട്ടില്ല എങ്കിൽ നമുക്ക് ഈ തഹ്ഖീഖ് തൗഹീദ് ഈ പറഞ്ഞ രൂപത്തിലുള്ള വിചാരണ ഇല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നുള്ളത് സാധിക്കുകയില്ല. ഇവിടെ ഇബ്രാഹിം അലൈഹിസ്സലാം അദ്ദേഹം അത് മാതൃകയാണ്. ഖാനിതൻ ലില്ലാ, സദാ അള്ളാഹു സുബ്ഹാനഹു വതആല അനുസരിക്കുന്ന, അള്ളാഹുവിന് വേണ്ടിയിട്ടുള്ള പുണ്യകർമ്മങ്ങളും അതുപോലെയുള്ള നന്മകളിലുമെല്ലാം മത്സരിക്കുന്ന ഒരാളായിരുന്നു അദ്ദേഹം. അതുപോലെ അള്ളാഹു പറഞ്ഞു ഖാനിതൻ ലില്ലാഹി ഹനീഫൻ, അദ്ദേഹം ഹനീഫായിരുന്നു എന്ന് പറഞ്ഞു. എന്താണ് ഹനീഫ് എന്ന് പറഞ്ഞാൽ? ഒരു ഭാഗത്തേക്ക് ചെരിയുക എന്നാണ് അതിന്റെ അർത്ഥം, ഭാഷാപരമായ അർത്ഥം. മാഇലൻ, മാല എന്നുള്ളതിനാണ് ഒരു ഭാഗത്തേക്ക് ചെരിയുക. അദ്ദേഹം എങ്ങോട്ടേക്കാണ് ചെരിഞ്ഞത്? അദ്ദേഹം ചെരിഞ്ഞിട്ടുള്ളത് മാഇലൻ മിനശ്ശിർക്കി ഇല തൗഹീദ്, തൗഹീദിൽ നിന്നും എപ്പോഴും ഷിർക്കിൽ നിന്നും എപ്പോഴും തൗഹീദിലേക്കാണ് അദ്ദേഹത്തിന്റെ ചെരിവ്. അദ്ദേഹം തൗഹീദിൽ നിന്ന് ഒരിക്കലും തന്നെ ഷിർക്കിന്റെ ഭാഗത്തേക്ക് ഒരു ലാഞ്ചന കാണിക്കുകയില്ല, സദാ തൗഹീദ്. ഏത് നേരവും തൗഹീദാണ് ചിന്ത. തൗഹീദിന് വിരുദ്ധമാകുന്ന പ്രവർത്തനങ്ങളോ വാക്കുകളോ സംസാരങ്ങളോ ഒന്നും തന്നെ അദ്ദേഹത്തിന് ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ഹനീഫാകേണ്ടതുണ്ട്. തൗഹീദിന് വിരുദ്ധമാകുന്ന, അതിനെന്തെങ്കിലും കളങ്കം വരുന്ന മുഴുവൻ പ്രവർത്തനങ്ങളിൽ നിന്നും നമ്മൾ മാറി നിൽക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ വഅനിൽ മഅസിയതി ഇലത്താഅ, തിന്മകളിൽ നിന്നും ത്വാഅത്തിലേക്ക് ചെരിഞ്ഞ് നിൽക്കുന്ന ആളാണ്. തിന്മയുടെ ഭാഗത്തേക്ക് അദ്ദേഹം ചെരിഞ്ഞു പോലും നിൽക്കുകയില്ല. ആ ഒരു ഭാഗത്തേക്ക് ഒരു ദിശ പോലും അദ്ദേഹത്തിൽ, എപ്പോഴും ത്വാഅത്തിലേക്കാണ് അദ്ദേഹം ഉള്ളത്. അള്ളാഹു അവസാനം അവസാനിപ്പിച്ചു, വലം യകുമിനൽ മുശ്രിഖീൻ, അദ്ദേഹം മുശ്രിക്കുകളുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ല. അത് ഹനീഫൻ എന്ന് പറഞ്ഞു ഒന്നുകൂടി ഉറപ്പിച്ചു പറയുക, ഹനീഫൻ എന്ന് പറഞ്ഞാൽ തന്നെ തൗഹീദിലേക്ക് ചെരിഞ്ഞു നിൽക്കുന്നവനെന്നാണ്. അതോടൊപ്പം തന്നെ പറഞ്ഞു വലം യകുമിനൽ മുശ്രിഖീൻ, അദ്ദേഹം ശിർക്ക് ചെയ്യുന്ന ബഹുദൈവ ആരാധകരുടെ കൂട്ടത്തിൽപ്പെട്ടവനായിരുന്നില്ല. അള്ളാഹു അദ്ദേഹത്തിന്റെ ബറാഅത്ത് കാണിക്കുകയാണ്, അദ്ദേഹം അതിൽ നിന്നെല്ലാം ഒഴിവാണ്. കാരണം അദ്ദേഹത്തിന്റെ ചുറ്റുമുണ്ടായിരുന്ന സമുദായം മുഴുവനും ശിർക്കിലായിരുന്നു, അതുകൊണ്ട് അദ്ദേഹം അവരിൽപ്പെട്ടവനായിരുന്നില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇടക്കിടെ പറയാനുള്ള കാരണം ഒന്നതാണ്. അതുപോലെ തന്നെ അന്നുണ്ടായിരുന്ന യഹൂദികൾ അവർ ഇബ്രാഹിം അലൈഹി സ്വലാമിനെ അംഗീകരിക്കുന്നവരാണ്, അവരുടെ ആളാണെന്ന് പറയുന്നവരാണ്. നസാറാക്കൾ അവരും അംഗീകരിക്കുന്നുണ്ട്, അവരുടെ ആളാണെന്ന് പറയുന്നുണ്ട്. മക്കയിലുണ്ടായിരുന്ന മക്ക മുശ്രിക്കുകൾ അവരും ഇബ്രാഹിം അലൈഹി സ്വലാം നമ്മുടെ ആളാണെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഈ പറയുന്ന മൂന്ന് വിഭാഗവും ശിർക്ക് ചെയ്യുന്ന ആളുകളാണ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല എവിടെയെല്ലാം ഇബ്രാഹിം അലൈഹി സ്വലാമിനെ പറയുന്നോ അവിടെ വലം യകും മിനൽ മുശ്രിഖീൻ, അദ്ദേഹം ശിർക്ക് ചെയ്യുന്നവരിൽ പെട്ടവരല്ല, നിങ്ങൾ അദ്ദേഹത്തിനെ പിൻപറ്റുന്നു എന്ന് പറയുന്നതല്ലാതെ അദ്ദേഹത്തിന്റെ തൗഹീദ് നിങ്ങൾക്കില്ല, അദ്ദേഹം ഒഴിവാക്കിയതുപോലെ ശിർക്കിന് വേണ്ടി നിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല, നിങ്ങൾ തന്നെ ശിർക്കിലാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് എടുത്തെടുത്ത് പറഞ്ഞു. നമ്മൾ മൂന്ന് ഗുണങ്ങളാണ് തൗഹീക്ക് തൗഹീദ് ചെയ്യേണ്ട ആളുകൾക്കുണ്ടാകേണ്ടത് എന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഈ മൂന്ന് ഗുണങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, അദ്ദേഹം മുവഹിദീങ്ങൾക്ക് ഇമാമായിരുന്നു. അതാണെങ്കിൽ നമ്മൾ പറഞ്ഞു യഖീനും സബറും നിശ്ചയദാർഢ്യവും നല്ല ഈമാനിലെ ദൃഢതയും അതുപോലെ ക്ഷമയുമില്ലാതെ ആ ഇമാമത്തിൽ ലഭിക്കുകയില്ല. അപ്പൊ ഈമാൻ അത് നമുക്കുണ്ടാകേണ്ടതുണ്ട്. അതുപോലെ അദ്ദേഹം ഖാനിതൻ ലില്ലാഹ്, അള്ളാഹുവിനെ സദാ അനുസരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഉള്ളത്. അതുപോലെ അദ്ദേഹം ഹനീഫായിരുന്നു, ഷിർക്കിൽ നിന്നും തൗഹീദിലേക്ക് ചെരിഞ്ഞു നിൽക്കുന്നവനായിരുന്നു എന്ന് കാണാം. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ഓരോന്നും ഉണ്ടായാലാണ് നമുക്ക് തൗഹീദ് അത് പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ, അത് സാക്ഷാത്കരിക്കാൻ സാധിക്കുകയുള്ളൂ. പണ്ഡിതന്മാർ അതിനെ എട്ടോളം കാര്യങ്ങളായി എണ്ണിയിട്ടുണ്ട്. നിനക്ക് വിചാരണ ഇല്ലാതെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കണമോ ഈ കാര്യങ്ങൾ നിന്നിൽ ഉണ്ടാക്കണം. അതിലൊന്നാമത്തേത് ബിൽ ഇൽമി, ഇൽമുണ്ടാകേണ്ടതുണ്ട്. കാരണം നീ ഏതൊരു കാര്യത്തിനാണോ സാക്ഷാത്കരിക്കുന്നത് അതിനെ കുറിച്ച് നിനക്ക് ഇൽമുണ്ടാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ മനസ്സിലാക്കുക നബിയെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് നീ പഠിക്കണം. ഇൽമുണ്ടാകേണ്ടതുണ്ട്, കാരണം ഇൽമില്ലാത്തൊരു കാര്യത്തിൽ ഒരാൾക്ക് സാക്ഷാത്കരിക്കാൻ സാധിക്കുകയില്ല, അതിനെ പൂർത്തീകരിക്കാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ വൽ യഖീൻ, യഖീൻ ഉണ്ടാകേണ്ടതുണ്ട്. കാരണം ഈ പറയുന്ന കാര്യത്തെ കുറിച്ച് കേവലം ഒരു അറിവുണ്ടായതുകൊണ്ട് കാര്യമില്ല, തൗഹീദ് ഉണ്ട് ആ ശരിയാണ് തൗഹീദ് ഉണ്ട് ഇങ്ങനെയാണ് അതുകൊണ്ട് കാര്യമില്ല, യഖീനായിട്ടുള്ള തൗഹീദ് വേണം, നല്ല ഉറച്ച ബോധം അവനുണ്ടാകണം. മൂന്നാമത് വനുത്കുൽ ലിസാനി മഅൽ ഖുദ്ര, കുദർത്ത് അഥവാ സംസാരിക്കാൻ സാധിക്കുന്ന ആളുകൾ അത് നാവ് കൊണ്ട് പറയണം. ഇത് മനസ്സിൽ വെച്ച് നിൽക്കേണ്ട ഒരു കാര്യമല്ല തൗഹീദ് എന്ന് പറഞ്ഞാൽ, ആരോടും പറയാതെ ഒരു മനസ്സിൽ വെച്ച് കൊണ്ട് നടക്കേണ്ട ഒരാശയല്ല ഇത്. ആളുകളോടൊക്കെ പറയണം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആശയം ആളുകളോട് പറയേണ്ടതാ. അതുപോലെ തന്നെ വൽ അമലു ബിത്തൗഹീദി ബി അസ്ലിഹി വ കമാലിഹി, തൗഹീദിന്റെ അനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ, അതിന്റെ അടിസ്ഥാനമാകുന്ന മുഴുവൻ കാര്യങ്ങളും, അതിന്റെ പൂർണ്ണത കൈവരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും, ഇതെല്ലാം ഇൻഷാല്ലാഹ് വഴി നമ്മൾ ഓരോ പാഠത്തിലായിട്ട് അത് പ്രത്യേകം വരുന്നുണ്ട്, അതെല്ലാം നമ്മളിൽ ഉണ്ടായിരിക്കണം. വൽബുഇദു അമ്മാ യൻഖുദുഹു വയൻഖിസുഹു, തൗഹീദിനെ പൊളിച്ചു കളയുന്ന ശിർക്കൻ പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം, ബിദ്അത്തുകളിൽ നിന്ന് വിട്ടുനിൽക്കണം, അതിന്റെ പ്രതിഫലം കുറച്ചു കളയുന്ന ശിർക്കുൻ അസ്ഗർ പോലെയുള്ള റിയാ പോലെയുള്ള കാര്യങ്ങൾ, ചിലപ്പോൾ അത് പ്രവർത്തനത്തെ പൊളിച്ചു കളയുന്നതായിരിക്കും, ചിലപ്പോൾ നമ്മൾ പ്രതിഫലം കുറച്ചു കളയുന്നതായിരിക്കും, ചിലപ്പോൾ പൊളിച്ചു കളയുന്നതായിരിക്കും, ഇതിൽ നിന്നെല്ലാം ഒരുവൻ വിട്ടുനിൽക്കണം. ആറാമതായി പറഞ്ഞു പോലെ ഇൽമു ബിമുക്തദ തൗഹീദ്, തൗഹീദിന്റെ അനിവാര്യമാക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അവൻ പഠിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യണം, അഥവാ അള്ളാഹു കൽപ്പിച്ച കൽപ്പനകൾ മുഴുവനും ജീവിതത്തിൽ കൊണ്ടുവരണം, അള്ളാഹു ഹറാമാക്കിയ മുഴുവൻ കാര്യങ്ങളും അവൻ ഉപേക്ഷിക്കണം. ഇതിന്റെ അർത്ഥം സഹോദരങ്ങൾ, ഒരിക്കലും ഈ തൗഹീദിന്റെ പൂർണ്ണത കൈവരിക്കുന്ന ഒരു വ്യക്തിക്ക് തിന്മകൾ സംഭവിക്കുകയില്ല എന്നല്ല. തിന്മകൾ സംഭവിക്കും, ആദം സന്തതികൾക്ക് എല്ലാവർക്കും തന്നെ തിന്മകൾ സംഭവിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ ഇവിടെ ഈ കാര്യം ചെയ്യുന്ന ഒരു വ്യക്തി അവൻ തൗബ ചെയ്യുന്നവനായിരിക്കും. തിന്മകൾ സംഭവിച്ചു കഴിഞ്ഞാൽ അതിൽ തുടർന്ന് കൊണ്ടുപോവുകയില്ല, എത്ര തിന്മ സംഭവിച്ചാലും അതിൽ തുടർന്നു കൊണ്ടുപോവുകയില്ല, അവൻ അള്ളാഹുവിൽ നിരാശനാവുകയില്ല. മറിച്ച് തിന്മകൾ സംഭവിച്ചോ ഉടൻ തന്നെ അവൻ അതിൽ നിന്ന് തൗബ ചെയ്യുകയും ഒരുപാട് നന്മകൾ ചെയ്തുകൊണ്ട് അതിൽ നിന്നും രക്ഷപ്പെടുകയും ചെയ്യും. അങ്ങനെയുള്ള ഗുണം ഉണ്ടായിരിക്കണം. അടുത്തത് തഅലീഖുൽ ഖൽബി ബില്ലാഹി തഅലീഖൻ താമ, പൂർണമായി അള്ളാഹുവിൽ അവന്റെ ഹൃദയത്തെ ബന്ധിപ്പിക്കണം. ഒരാളിലും അവന് ബലമേൽപ്പിക്കാനില്ല, മുഴുവൻ കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് നടത്തിത്തരും എന്നുള്ള ചിന്ത അവനുണ്ടായിരിക്കേണ്ടതുണ്ട്. ഇനി വലാ യതഹഖഖു കുല്ല ദാലിക ഇല്ലാ ബിസ്സബ്ർ, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. നാം തുടക്കം പറഞ്ഞ് ഇൽമുണ്ടാകുക എന്ന് പറഞ്ഞ്, യഖീൻ ഉണ്ടാകുക എന്ന് പറഞ്ഞ്, അതുപോലെ നാവ് കൊണ്ട് ഉറച്ചു പറയുക എന്ന് പറഞ്ഞത്, തൗഹീദിന്റെ പൂർണ്ണതക്കും അതിന്റെ അടിസ്ഥാനവും അനുസരിച്ച് പ്രവർത്തിക്കുക എന്ന് പറയുന്നത്, തൗഹീദിനെ പൊളിച്ചു കളയുന്ന അതിന്റെ പ്രതിഫലം കുറച്ചു കളയുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്ന് പറഞ്ഞത്, അള്ളാഹുവിന്റെ കൽപ്പനകൾ പൂർണ്ണമായി പ്രവർത്തിക്കുക, ഹറാമാക്കിയ കാര്യങ്ങൾ വിട്ടുനിൽക്കുക, പാപങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ തൗബ ചെയ്യുക എന്ന് പറഞ്ഞത്, അള്ളാഹു സദാ നമ്മുടെ ഹൃദയം ബന്ധിപ്പിക്കുക എന്ന് പറഞ്ഞത്, ഇതിനെല്ലാം പൂർണ്ണമായ സ്വബറുണ്ടാകേണ്ടതുണ്ട്. അപ്പൊ ഈ ഒരു എട്ട് കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടാകുമ്പോഴാണ് അയാളുടെ തൗഹീദ് പൂർണ്ണമാകുന്നത്. ഇതാണ് തൗഹീദിന്റെ ഏറ്റവും ഉന്നതമായ ദർജ. തൗഹീദിന് പണ്ഡിതന്മാർ പറയുന്ന നാല് ദർജകളുണ്ട്. നാല് ദർജയിലുള്ള മുവഹിദീങ്ങളെ കാണാൻ സാധിക്കും. നാല് ദർജയിലുള്ള മുവഹിദീങ്ങളെ കാണാൻ സാധിക്കും. ഈ ദർജയിലേക്ക് എത്തുക എന്നുള്ളതാണ് ഏറ്റവും ഉന്നതമായ ദർജ. ഈ അധ്യായത്തിൽ ചർച്ച ചെയ്യുന്നത് അതാണ്. അള്ളാഹുവിന്റെ ഒരു വിചാരണയുമില്ല, ഒരു ശിക്ഷയുമില്ല, നേരെ അവന് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്ന വിഭാഗമാണ് അവർ. അതിൽപ്പെടാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതിൽപ്പെട്ട ഒന്നാമത്തെ വിഭാഗം, ഏറ്റവും ഉന്നതിയിലുള്ള വിഭാഗമാണ് ഈ ഒരു വിഭാഗം. എന്നാൽ ഒരാൾക്ക് ഇതിന് പറയുന്ന പണ്ഡിതന്മാർ പറയുന്ന പേരാണ് കമാലു തഹ്ഖീഖി തൗഹീദ് എന്ന് പറയും. തൗഹീദിന്റെ സാക്ഷാത്കാരണത്തിന്റെ പൂർത്തീകരണം എന്ന് പറയുന്നത് ഈ ഒരു മർത്തബയാണ്, ഈ ഒരു ദർജയാണ്. ഇത് അള്ളാഹുവിന്റെ അമ്പിയാക്കൾക്കും അള്ളാഹുവിന്റെ ഏറ്റവും അടുപ്പക്കാരായ ആളുകൾക്കും മാത്രം ലഭിക്കുന്ന കാര്യമാണ്. അള്ളാഹുവിന്റെ അമ്പിയാക്കൾക്കും അള്ളാഹുവിന്റെ അടുപ്പക്കാരായ അള്ളാഹുവിന്റെ ഔലിയാക്കളായിട്ടുള്ള ആളുകൾക്ക് ലഭിക്കുന്ന കാര്യമാണ്. അമ്പിയാക്കളെ പിൻപറ്റിയിട്ടുള്ള സഹാബത്ത്, അവരെ പിൻപറ്റി ജീവിതം മുഴുവൻ അതുപോലെ ക്രമീകരിച്ച ആളുകൾക്ക് കിട്ടുന്ന കാര്യമാണ്. ഇത് എളുപ്പത്തിൽ നമ്മുടെ വ്യാമോഹങ്ങൾ കൊണ്ട് നമുക്കൊരിക്കലും ലഭിക്കുകയില്ല. നന്നായി പണിയെടുക്കേണ്ടതുണ്ട്. ദുനിയാവിന്റെ നശ്വരത അത് മനസ്സിലാക്കുകയും അനശ്വരമായത് ആഖിറത്താണെന്ന് ബോധ്യപ്പെടുകയും ആ രൂപത്തിൽ ദുനിയാവിനെ കണ്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് മാത്രം ലഭിക്കുന്ന ഒരു ദർജയാണ്. അപ്പൊ അതിനുവേണ്ടി പണിയെടുക്കുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട കാര്യമാണ്. രണ്ടാമത്തെ മർത്തബ എന്ന് പറയുന്നത് മർത്തബത്തു തഹ്ഖീഖ് തൗഹീദ് എന്നുള്ളതാണ്. തഹ്ഖീഖ് തൗഹീദിന് കമാല് പറയുന്നില്ല. അതും ഇതും തമ്മിലുള്ള വ്യത്യാസം വളരെ കുറച്ചേ ഉള്ളൂ. ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും, ഇൽമുണ്ടാകുക, യഖീൻ ഉണ്ടാകുക തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷേ രണ്ടാമത്തെ മർത്തബയിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ അതിൽ വാജിബുകൾ ചെയ്യുന്നതോടൊപ്പം വാജിബുകളിൽ ഒതുക്കുകയാണ്. എന്നാൽ ഒന്നാമത്തെ മർത്തബകളിൽ അള്ളാഹു കൽപ്പിച്ച മുഴുവൻ കാര്യങ്ങൾ, അത് വാജിബുകളാകട്ടെ, മുസ്തഹബുകളാകട്ടെ, സുന്നത്തുകളാകട്ടെ, എല്ലാം ചെയ്യുന്ന ആളുകളായിരിക്കും ഒന്നാമത്തെ വിഭാഗത്തിൽ ഉണ്ടാവുക. രണ്ടാമത്തെ വിഭാഗങ്ങളിൽ അവർ വാജിബുകൾ ചെയ്യും, എന്നാൽ സുന്നത്തുകൾ അധികം അവരിൽ ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെ ഹറാമുകൾ അവർ ഉപേക്ഷിക്കും, പക്ഷെ കറാഹത്തുകൾ അധികം ഉപേക്ഷിക്കുകയില്ല. കറാഹത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് ചെയ്യുക വഴി നമ്മെ ശിക്ഷിക്കുകയില്ല, പക്ഷെ അത് ഉപേക്ഷിക്കുക വഴി നമുക്ക് പ്രതിഫലമുണ്ട്. ഒരു കാര്യം കറാഹത്താണെന്ന് പറഞ്ഞാൽ അത് ചെയ്താൽ അയാൾക്ക് ശിക്ഷയില്ല, പക്ഷെ നമ്മൾ അത് ഉപേക്ഷിച്ചാൽ അതിന് പ്രതിഫലമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ കൂടി ചെയ്യുന്നവരാണ് ഒന്നാമത്തെ വിഭാഗം. പക്ഷെ രണ്ടാമത്തെ വിഭാഗം അവർക്ക് വാജിബും ചെയ്യും, ഹറാം ഒഴിവാക്കുകയും ചെയ്യും, പക്ഷെ അവരിൽ മുസ്തഹബായ കാര്യങ്ങൾ കുറവായിരിക്കും, അതുണ്ടാവുകയില്ല. അതുപോലെ കറാഹത്തുകൾ ചിലപ്പോൾ അവർ അത് ചെയ്യുന്നുണ്ടാകും. അപ്പൊ ആ ഒരു വ്യത്യാസം ഇതിൽ ഉണ്ട്. രണ്ടാമത്തെ മർത്തബയിലുള്ള വ്യത്യാസം ഇത് രണ്ടെണ്ണമാണ്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഒന്നാമത്തതിൽ അള്ളാഹുവിന്റെ ബന്ധം, അവന്റെ ഹൃദയം അള്ളാഹുവിലുള്ള ബന്ധം വളരെ ഉറച്ച ബന്ധമായിരിക്കും ഒന്നാമത്തെ മർത്തബയിലുള്ള ആളുകൾക്ക്. എന്നാൽ ഈ രണ്ടാമത്തെ മർത്തബയിലുള്ള ആളുകൾക്ക് അള്ളാഹുമായിട്ടുള്ള ബന്ധത്തിൽ അല്പം കുറവുകൾ ഉണ്ടാകും. ഇവരും സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകൾ തന്നെയാണ്, പക്ഷെ ഒന്നാമത്തെ ആളുകളുടെ അത്ര ദർജയിലുള്ള ആളുകളായിരിക്കുകയില്ല, ദർജയിലുള്ള ആളുകൾ ആയിരിക്കുകയില്ല. മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് സഹോദരങ്ങൾ മർത്തബത്തു അൽ അമലി ബി തൗഹീദ് എന്ന് പറയുന്ന ഒരു മർത്തബയാണ്. മർത്തബത്തു അൽ അമലി ബി തൗഹീദ്, തൗഹീദ് കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, അഥവാ അവർ തൗഹീദിൽ നിരക്കാത്ത പ്രവർത്തനങ്ങൾ അവരൊന്നും അവർ ചെയ്യുകയില്ല. അതുപോലെ തന്നെ അവരിൽ ശിർക്കും സംഭവിക്കുകയില്ല, പക്ഷെ അവരിൽ തിന്മകൾ സംഭവിക്കും, അവരിൽ തിന്മകൾ സംഭവിക്കുന്ന ആളുകളായിരിക്കും. അങ്ങനെ ഈ തിന്മകൾ സംഭവിക്കുന്ന ആളുകൾക്ക് ഒരുപക്ഷെ നാം നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹു അവന്റെ പാപങ്ങൾ പുറത്തുകൊടുത്ത് അവൻ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാം, അതല്ലെങ്കിൽ അതിനുള്ള ശിക്ഷകൾ അവന് അനുഭവിച്ചുകൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കും. ഇതാണ് മർത്തബത്തുൽ അമലി ബിത്തൗഹീദ് എന്ന് പറയുന്നത്. അത് തൗഹീദ് അത് പൂർണ്ണമായിരിക്കും. ചെറുതും വലുതുമായ ശിർക്കിൽ നിന്നെല്ലാം അവന് വിട്ടുനിൽക്കാൻ സാധിക്കും. പക്ഷേ ഹറാമുകൾ അവനിൽ സംഭവിക്കുകയും ആ ഹറാമുകൾ പൊറുക്കപ്പെടാതെ ബാക്കിയാകുകയും ചെയ്യുക എന്നുള്ള പ്രശ്നം അവനിലുണ്ട്. നാലാമത്തെ വിഭാഗം എന്ന് പറയുന്നത് അൽ അമലു ബി അസ്ലി തൗഹീദ്. അസ്ൽ തൗഹീദ് അവനിൽ ഉണ്ടാകും, അഥവാ ഷിർക്കുൻ അക്ബർ അവനിൽ ഉണ്ടാകുകയില്ല, പക്ഷെ ഷിർക്കുൻ അസ്ഗർ അവനിൽ ഉണ്ടായേക്കാം. ഷിർക്കുൻ അസ്ഗർ അവനിൽ ഉണ്ടായേക്കാം. ഉദാഹരണത്തിന് അവൻ ആരെങ്കിലും പേരിൽ സത്യം ചെയ്തേക്കാം, അള്ളാഹുവാണ് സത്യം എന്ന് പറയുന്നതോടൊപ്പം തന്നെ നബിയാണ് സത്യം എന്നോ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപത്തിലുള്ള ഷിർക്കുൻ അസ്ഗർ ആകുന്ന ഒരാളെ ദീനിൽ നിന്ന് പുറത്താക്കാത്ത രൂപത്തിലുള്ള ഷിർക്കുകൾ ചെയ്യുന്ന പ്രവൃത്തി അവനിൽ ഉണ്ടായേക്കാം. അതുപോലെ മഅസിയത്തുകളും ഇവനിൽ ഉണ്ടായേക്കാം. മൂന്നാമത്തെ വിഭാഗത്തിൽ പറഞ്ഞതുപോലെ മഅസിയത്തുകളിൽ ഉണ്ടായേക്കാം. മൂന്നാമത്തെയും നാലാമത്തെയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, മൂന്നാമത്തെ വിഭാഗത്തിൽപ്പെട്ടവൻ ചെറുതും വലുതുമായ ഷിർക്കിൽ നിന്ന് സുരക്ഷിതനായവനാണ്. എന്നാൽ ഈ നാലാമത്തവൻ വലിയ ഷിർക്കിൽ നിന്ന് മാത്രമേ സുരക്ഷിതമായിട്ടുള്ളൂ. ചെറിയ ഷിർക്ക് അവനിലുണ്ട്, തിന്മകൾ അവനിലുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾ ഇവർ നാലാമത്തെ ദർജയാണ്. ഇതാണ് ഏറ്റവും മുവഹിദീങ്ങളുടെ ദർജയിൽ ഏറ്റവും താഴ്ന്നത്. ഇതാണ്, ഇതിന്റെ താഴെ ഒരു ദർജയില്ല, ഇതിന്റെ താഴെ ഒരു ദർജയില്ല. ഈ നാല് ദർജകളാണുള്ളത്. ഒന്നാമത്തെ ദർജയിൽ എത്തിയ ആളുകൾക്കാണ് ഒരു ചോദ്യവുമില്ലാതെ ഒരു ശിക്ഷയുമില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുന്നത്. രണ്ടാമത്തെ വിഭാഗം, അവരിൽ മുസ്തഹബായ പ്രവർത്തനങ്ങൾ കുറവാണ്, അതുകൊണ്ട് തന്നെ അവരുടെ വാജിബുകളിൽ എന്തെങ്കിലും കുറവുകൾ വന്നാൽ ആ കുറവുകൾ നികത്തപ്പെടാതെ അവിടെ നിൽക്കും. അല്ലെ, നമുക്ക് സുന്നത്തായ പ്രവർത്തനങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതാല നിശ്ചയിച്ചു തന്നിട്ടുള്ളത് നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കാനല്ല. നമ്മുടെ രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കാൻ പറഞ്ഞത്, ഫർദിന് പുറമെ റവാത്തിബ് സുന്നത്ത് നിസ്കരിക്കാൻ പറഞ്ഞത്, ദുഹറിന് മുമ്പ് ദുഹാ നിസ്കാരം നിസ്കരിക്കാൻ പറഞ്ഞത്, ഇത് നമ്മെ പ്രയാസപ്പെടുത്താനല്ല, മറിച്ച് അള്ളാഹു നമുക്ക് കൽപ്പിച്ച വാജിബായ കാര്യങ്ങൾ ഇതിൽ വന്ന കുറവുകൾ പരിഹരിക്കപ്പെടാനാണ്. അള്ളാഹു ഭൂമിയിൽ നിന്ന് തന്നെ നമുക്ക് നൽകുന്ന ഒരു അവസരമായിട്ടാണ് നമ്മളത് കാണേണ്ടത്. നമ്മൾ ഫർദിൽ കുറവുകൾ ഉണ്ടാകാം, നമ്മൾ ശ്രദ്ധയൊക്കെ എവിടെയൊക്കെ പോയിട്ടുണ്ടാകാം, അങ്ങനെ ഒരുപാട് കുറവുകളുണ്ട്. അതൊന്ന് പരിഹരിക്കാനാണ് അതിന് മുമ്പും ശേഷവും ഒക്കെ സുന്നത്തുണ്ടെങ്കിൽ സുന്നത്ത് നിസ്കരിക്കുന്നത്, അതല്ലെങ്കിൽ മസ്ജിദിൽ കയറിയാൽ നമ്മൾ തഹിയ്യത്ത് നിസ്കരിക്കുന്നത്, അങ്ങനെ സുന്നത്താക്കി എന്തെല്ലാം അള്ളാഹു നിശ്ചയിച്ചത് അതിന്റെ കുറവുകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. റമളാൻ മാസം 29 അല്ലെങ്കിൽ 30 നോമ്പെടുത്താൽ ഷവ്വാലിൽ ഉടൻ തന്നെ നമ്മൾ 6 നോമ്പെടുക്കുന്നത് ആ റമളാനിൽ വന്ന കുറവുകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ആ കുറവുകൾ, ആ സുന്നത്തുകളിൽ കുറവ് വന്ന ആളുകൾ അവർ രണ്ടാമത്തെ ദർജയിലാണ്. അവരുടെ കാര്യം ഒന്നാമത്തെ വിഭാഗത്തിനെ പോലെ അത്ര സുരക്ഷിതമല്ല. അവർക്ക് ചിലപ്പോൾ ചോദ്യങ്ങൾ അത് അഭിമുഖീകരിക്കേണ്ടി വരും. അതിലുള്ള കുറവുകൾ അവരുപക്ഷെ അവരുടെ കാര്യം അപകടത്തിലായിരിക്കും. എന്നാൽ നാം പറയുന്ന ഈ നാല് വിഭാഗവും അവർ ശാശ്വതരായി അവർ സ്വർഗത്തിലേ ഉണ്ടാവുകയുള്ളൂ, നരകത്തിൽ ഉണ്ടാവുകയില്ല. എന്നാൽ മൂന്നാമത്തെ വിഭാഗം അത് കുറച്ചുകൂടി അപകടം പിടിച്ച വിഭാഗമാണ്. കാരണം അവർ തൗഹീദെല്ലാം ഉണ്ട് എങ്കിലും അവരിൽ തിന്മകൾ സംഭവിക്കുന്നുണ്ട്. അവർ കേവലം മുസ്തഹബുകൾ ഒഴിവാക്കിയ ആളുകളല്ല രണ്ടാമത്തെ വിഭാഗത്തെ പോലെ, അവരിൽ തിന്മകൾ സംഭവിക്കുന്നുണ്ട്, അവരിൽ വീഴ്ചകളുണ്ട്, കറാഹത്തിന് പുറമെ ഹറാമുകൾ സംഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല വാജിബാക്കിയ കാര്യങ്ങളിൽ പോലും അവരിൽ വീഴ്ചകൾ വരുന്നുണ്ട്. എന്നാൽ ഈ നാലാമത്തെ വിഭാഗം, തൗഹീദുള്ള ആളുകളിൽ ഏറ്റവും താഴ്ന്നിട്ടുള്ള വിഭാഗം ഇവരാണ്. ഇവരിൽ ഷിർക്ക് വരെ ഉണ്ട്, ചെറിയ ഷിർക്ക് വരെ അവരുണ്ട്, പക്ഷേ ദീനിൽ നിന്ന് പുറത്തു പോകുന്ന വലിയ ഷിർക്ക് അവരിൽ ഇല്ല. ചെറിയ ഷിർക്ക് അവരിലുണ്ട്, ദീനിൽ നിന്ന് പുറത്തു പോകുന്ന വലിയ ഷിർക്ക് അവരിലില്ല. അപ്പൊ ഇവരുടെ കാര്യം ഒരു പക്ഷെ അള്ളാഹു എത്രയാണോ ഉദ്ദേശിക്കുന്നത് അത്രയും അവൻ നരകത്തിൽ കഴിയേണ്ടി വരും, പിന്നെ അവന് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതിന് താഴെ നമുക്കൊരു മർത്തബയില്ല, അഥവാ തൗഹീദ് ഇല്ലാത്ത ഒരു മർത്തബ ഒരു മുസ്ലിമിനില്ല. ഷിർക്കുൻ അക്ബർ അവനിൽ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവന് മുവഹിദ് എന്ന് പറയാൻ സാധിക്കുകയില്ല, അവൻ ഒരു കാലത്തും സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയില്ല. അവൻ എവിടെയാണോ നരകത്തിലാണോ പ്രവേശിക്കുന്നത് അത് തന്നെയായിരിക്കും കാലാകാലം അവന്റെ സ്ഥാനം. അപ്പൊ നമ്മൾ വലിയ ഗൗരവമുള്ള കാര്യമാണ് തൗഹീദ് എന്ന് പറയുന്നത്. ആഖിറത്തിൽ നമ്മുടെ ദർജകൾ തീരുമാനിക്കുന്നത് നമ്മുടെ തൗഹീദ് എങ്ങനെയുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. അതല്ലാതെ നമ്മൾ മുവഹിദീങ്ങളാണ്, നമ്മൾ പണ്ടേ തൗഹീദ് ഉണ്ട്, നമ്മുടെ ഉപ്പയും തൗഹീദുള്ള ആളാണ്, അല്ലെങ്കിൽ നമ്മുടെ മഹല്ല് തൗഹീദാണ്, ഇതൊന്നും യാതൊരു കാര്യമില്ല. തൗഹീദ് ഉണ്ടായി എന്നുള്ളത് കൊണ്ട് നേരെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടില്ല. മറിച്ച് നേരെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കണമോ, വിചാരണയും ഒരു തരത്തിലുള്ള അദാബുമില്ലാതെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കണോ, അതിനുള്ള മാർഗമാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ മാർഗമായി അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു വന്നിട്ടുള്ളത്. സദാ അള്ളാഹു സുബ്ഹാനഹു വതആല അംഗീകരിക്കുന്ന, അനുസരിക്കുന്ന, ഖാനിതായിരിക്കണം. അതുപോലെ എന്നും ഷിർക്കിൽ നിന്നും തൗഹീദിലേക്ക്, ഷിർക്കിന്റെ ഒരു ലാഞ്ചനയും അവനിൽ ഉണ്ടാകാൻ പാടില്ല. അതുപോലെ യഖീനും സബറും കൂടെ ഒരു ഇമാമായി അവൻ മുന്നേറാൻ ശ്രമിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമാണ് നമുക്കതിന് സാധിക്കുക. ഇത് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ അധ്യായത്തിന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഈ ഒരു ആയത്ത് കൊടുത്തിട്ടുള്ളത്. അതല്ലാതെ ആയത്തിന് യാതൊരു ബന്ധമില്ലായിട്ടല്ല. ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ കാര്യം കൊടുത്തു, ഹെഡിങ് ആണെങ്കിൽ ബാബു മൻ തഹഖഖ തൗഹീദ് ദഖല അൽജന്ന ബിഗൈരി ഹിസാബ്, ആരാണ് തൗഹീദ് സാക്ഷാത്കരിച്ചത് അവൻ വിചാരണയില്ലാതെ സ്വർഗത്തിൽ പോകുമെന്ന് പറഞ്ഞത് വലിയ ബന്ധമുണ്ട്. കാരണം ഈ പറഞ്ഞ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഈ ഒരു മാർഗം, അദ്ദേഹത്തിന്റെ ചരിത്രം, അത് പഠിക്കുന്ന ആളുകൾക്ക് എങ്ങനെയാണ് തൗഹീദ് തഹഖീഖ് ചെയ്യേണ്ടത് എന്ന ബോധ്യം അത് നന്നായി ഉണ്ടാകും. രണ്ടാമതായി അദ്ദേഹം കൊടുത്തിട്ടുള്ള ആയത്ത് എന്ന് പറയുന്നത് വല്ലദീനഹും ബിറബ്ബിഹിം ലാ യുശ്രികൂൻ, സൂറത്തുൽ മുഅ്മിനൂനിലെ 59-ാമത്തെ ആയത്താണ്. വല്ലദ് മുഅ്മിനീങ്ങളുടെ ഒരുപാട് ഗുണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല എടുത്തു പറഞ്ഞതിന് ശേഷം അവരുടെ പ്രധാനപ്പെട്ട ഒരു ഗുണം പറഞ്ഞു, വല്ലദീനഹും ബിറബ്ബിഹിം ലാ യുശ്രികൂൻ, തങ്ങളുടെ റബ്ബിൽ പങ്കു ചേർക്കാത്ത ആളുകളായിരിക്കും അവർ എന്ന് പറഞ്ഞു. അവരാണ് വിജയികളായ മിനിങ്ങൾ. അവർ ഒരിക്കലും തന്നെ തന്റെ റബ്ബിൽ പങ്കു ചേർക്കുകയില്ല. ഇത് മുഅ്ഹിദീങ്ങളുടെ ഒരു സിഫത്താണ്, സിഫത്തുൽ മുഅ്ഹിദീൻ, മുഅ്ഹിദീങ്ങളുടെ അടയാളമാണ്. അവരിൽ ചെറുതോ വലുതോ ആയ ഒരു ശിർക്കും അവരിൽ ഉണ്ടാവുകയില്ല. അതാണ് അവരുടെ പ്രത്യേകത. ലാ യുശ്രികൂൻ എന്ന് പറഞ്ഞ ഒരു ശിർക്കും അവരിൽ ഉണ്ടാവുകയില്ല, ചെറുതും വലുതുമായ ഒരു ശിർക്കും ഉണ്ടാവുകയില്ല. അങ്ങനെയുള്ളവർക്കാണ് തഹഖീഖ് തൗഹീദ് ഉണ്ടാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അഥവാ അദാബില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള ഒരു മാർഗമായിട്ടുള്ള തെളിവുകളാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ, അവർക്ക് ചെറുതും വലുതുമായ മുഴുവൻ ശിർക്കിൽ നിന്നും അവർ ഒഴിഞ്ഞു നിൽക്കുന്ന ആളുകളായിരിക്കും. അവരൊന്നിനും പങ്കു ചേർക്കുകയില്ല. ഒരടുപ്പക്കാരനായ മലക്കിനെയും, അള്ളാഹുവിന്റെ അടുപ്പക്കാരന മലക്കുകൾ, അവരിൽ അവൻ അവരോട് പ്രാർത്ഥിക്കുകയില്ല. നബിമാരോടോ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മലായിക്കത്തുകളോ അങ്ങനെ തുടങ്ങിയ ഒരാളോടും അവർ പങ്കു ചേർക്കുകയില്ല. ചെറുതോ വലുതോ ആയ ഒരു ശുക്കും അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കുകയില്ല. ഇത് നമ്മൾ പറഞ്ഞ നേരത്തെ പറഞ്ഞ ദർജയിലുള്ള ഒരു ദർജയാണ്. എന്നാൽ ഏറ്റവും ഉയർന്ന ദർജ എന്ന് പറയുന്നത് തൊട്ടു മുമ്പ് പറഞ്ഞ ആയത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഈ ദർജയിലുള്ളത് ശിർക്കൊന്നുമില്ലാത്ത വിഭാഗം എന്ന് പറഞ്ഞാൽ ആ മൂന്നാമത്തെ വിഭാഗമാണ്. അതോ വലുതോ ചെറുതോ ആയ ഒരു ശിർക്കും അവരിൽ ഇല്ല, വലുതോ ചെറുതോ ആയ ഒരു ശിർക്കുമില്ല. വല്ലദീനഹും ബിറബ്ബിഹില്ലാ യുശ്രികൂൺ, വലുതോ ചെറുതോ ആയ ഒരു ശിർക്കും അവരിലില്ല. അവരുടെ തൊട്ടുമുകളിലെ പദവിയിലേക്ക് അവരെത്തണമെങ്കിൽ, തഹ്ഖീഖ് തൗഹീദിന്റെ പദവിയിലേക്ക് അവരെത്തണമെങ്കിൽ, അവൻ അതോടൊപ്പം തന്നെ മുഴുവൻ വാജിബായ കാര്യങ്ങളും ചെയ്യേണ്ടതുണ്ട്. ഹറാമാക്കിയ മുഴുവൻ കാര്യങ്ങളും അവർ വിട്ടുനിൽക്കേണ്ടതുണ്ട്. എങ്കിൽ അവർക്ക് തൊട്ടുമുകളിലുള്ള രണ്ടാമത്തെ ദർജയിലെത്താം. ഇനി കമാലു തഹ്ഖീഖ് തൗഹീദ് എന്ന് പറയുന്ന ഒന്നാമത്തെ ദർജയിലേക്ക് അവർ എത്തണമോ, തൗഹീദിന്റെ സാക്ഷാത്കാരണത്തിന് പൂർത്തീകരണത്തിൽ അവർ എത്തണമോ, വാജിബിനോടൊപ്പം സുന്നത്തായ കാര്യങ്ങൾ അവർ അധികരിപ്പിക്കേണ്ടതുണ്ട്. എന്തെല്ലാം സുന്നത്തുണ്ടോ അതെല്ലാം മത്സരിക്കുന്ന അവസ്ഥ. ഹറാമിന്റെ പുറമെ കറാഹത്താക്കപ്പെട്ട എന്തെല്ലാം കാര്യങ്ങളുണ്ടോ, അഥവാ കുറ്റം ലഭിക്കുകയില്ല പക്ഷെ ഒഴിവാക്കിയാൽ കൂലിയുണ്ട് എന്ന് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം അവർ ഉപേക്ഷിക്കേണ്ടതും, എന്നാലാണ് അതിന്റെ മുകളിലുള്ള ദർജയിലേക്ക് ഒരാൾക്ക് എത്തിപ്പെടാൻ സാധിക്കുകയുള്ളൂ. ഇതിനു വേണ്ടിയിട്ടാണ് സഹോദരങ്ങളെ നമ്മൾ പ്രയത്നിക്കുന്നത്. നിങ്ങൾ നോക്കൂ, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം ഈ തഹ്ഖീഖ് തൗഹീദ് ചെയ്തിട്ടുള്ള, തൗഹീദ് സാക്ഷാത്കരിച്ചിട്ടുള്ള ഒരാളാണ്, അഥവാ തൗഹീദിന്റെ പൂർത്തീകരണം അദ്ദേഹത്തിലുണ്ട്. അദ്ദേഹം എല്ലാ വലുതും ചെറുതുമായ ശിർക്കിൽ നിന്നും വിട്ടുനിന്നു, അതിനുവേണ്ടി പോരാടി, മുഴുവൻ കാര്യങ്ങളും അള്ളാഹു അനുസരിച്ചു, മുഴുവൻ ഹറാമിൽ നിന്നും വിട്ടുനിന്നു. ഇങ്ങനെയെല്ലാം ചെയ്താലും ആ തഹ്ഖീഖ് തൗഹീദ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാകേണ്ട ഗുണമാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നമുക്ക് പഠിപ്പിച്ചു തന്നത് ദുആ. അദ്ദേഹം എന്താണ് പ്രാർത്ഥിച്ചിട്ടുള്ളത്? റബ്ബി വജ്നുബ്നി വബനിയ അൻ നഅബുദൽ അസ്നാം, റബ്ബെ എന്നെയും എന്റെ സന്താനങ്ങളെയും ഈ അസ്നാമുകളെ, അദ്ദേഹം തന്നെ തകർത്തിട്ടുള്ളതാണ് വിഗ്രഹങ്ങളെ, അതിനെ ആരാധിക്കുന്നതിൽ നിന്ന് നീ കാത്തു രക്ഷിക്കണമേ എന്നാണ്. ഒരാൾ എത്ര തന്നെ തൗഹീദിനെ സാക്ഷാത്കരിച്ചു, തൗഹീദിന്റെ ഏത് വലിയ ദർജയുള്ള മർത്തബയിൽ അവൻ എത്താൻ സാധിച്ചാലും അവനൊരിക്കലും നിർബാനാകാൻ പാടില്ല. അടുത്ത അധ്യായത്തിൽ അത് വിശദീകരിക്കുന്നുണ്ട്. ഷിർക്കിനെ കുറിച്ചുള്ള ഭയം ഒരാൾക്ക് എപ്പോഴും ഉണ്ടാകേണ്ടതുണ്ട്. ഒരാൾക്ക് എപ്പോഴാണോ ഷിർക്കിനെ കുറിച്ച് പേടിയില്ലാതെ, ഇതൊന്നും എന്നെ ബാധിക്കുകയില്ല, ഇതൊന്നും എന്നിലോ എന്റെ കുടുംബത്തിലോ ഉണ്ടാവുകയില്ല എന്ന നിർഭയത്വം വരുന്നത്, അത് വലിയ അപകടമാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെയെല്ലാം പൂർത്തീകരിച്ച ഒരു വ്യക്തിയായിട്ട് പോലും അദ്ദേഹം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടുള്ളത് ഈ ഷിർക്കിൽ നിന്നാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും അള്ളാഹുവിനോട് ദുആ ചെയ്യണം. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക അന്നുഷ്രിക ബിഹി വനഹ്നു നഅലം വനസ്തഗ്ഫിറുക ലിമാ ലാ നഅലം, അല്ലാഹു ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് ഷിർക്ക് ചെയ്യുന്നതിൽ നിന്നും നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണം, അതിൽ നിന്ന് നമ്മൾ രക്ഷ തേടുകയാണ്. വനസ്തഗ്ഫിറുക ലിമാ ലാ നഅലം, നമുക്കറിയാതെ എന്തെങ്കിലും സംഭവിച്ചു പോകുന്നതിൽ അള്ളാഹു നിന്നോട് ഞങ്ങൾ പുറത്തു കയറണം. അതുകൊണ്ട് ശുർക്കിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രാർത്ഥനകൾ, അതെല്ലാം നമ്മൾ ദുആ ചെയ്യേണ്ടതുണ്ട്. ഇവിടെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഈ ദുആ വിശദീകരിച്ച താബിഈയായ ഇബ്രാഹിം അത്തൈമി റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്, വമൻ യഅമനു അനിൽ ബലാ ബഅദ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. ബലാ എന്ന് പറഞ്ഞ ശുർക്ക്, ഈ ശുർക്കിന് ശേഷം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം ആർക്കാണ് പിന്നെ ഈ ശുർക്കിൽ നിന്നും നിർഭയത്വമുള്ളത്? അതുകൊണ്ട് ആരെങ്കിലും ശിർക്കും തൗഹീദൊന്നും ഇനിയിപ്പോ പറയണ്ട, തൗഹീദും ശിർക്കും ഒക്കെ നമ്മൾ കുറെ പറഞ്ഞതാണ്, ഇതൊക്കെ നമ്മൾ ആളുകൾക്ക് മനസ്സിലായി കഴിഞ്ഞു, ഇനി നമുക്ക് മറ്റു പല വിഷയങ്ങളും ചർച്ച ചെയ്യാമെന്ന് പറയുന്നുണ്ടെങ്കിൽ അവർക്ക് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മാതൃക ഉണ്ടായിക്കൊള്ളട്ടെ. അദ്ദേഹം ശിർക്കിന് വേണ്ടി തന്റെ ജീവിതം മുഴുവനും ഒഴിഞ്ഞു വെച്ച ആളാണ്, അതിനുവേണ്ടി അതിനെതിരെ പോരാടിയ ആളാണ്. തൗഹീദിന് വേണ്ടി ധാരാളം പ്രയാസങ്ങളും പീഡനങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം ചെയ്തതിനു ശേഷം അദ്ദേഹം അള്ളാഹുവിനോട് വിനയാതിനീതനായി ദുആ ചെയ്യുകയാണ്. കാരണം അദ്ദേഹത്തിന് അതിന്റെ ഗൗരവം അറിയാം, എത്ര പെട്ടെന്നാണ് തൗഹീദിൽ നിന്നും ആളുകൾ ശിർക്കിലേക്ക് തെന്നിപ്പോകുക എന്ന കാര്യം അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് സഹോദരങ്ങളെ, അത് നമ്മൾ ഗൗരവത്തോടുകൂടി മനസ്സിലാക്കുക. ഒരു ഹദീസ് കൂടി, അത് കുറച്ച് വലിയൊരു ഹദീസാണ്, നമുക്ക് ഈ അധ്യായത്തിൽ ബാക്കിയുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം ഇൻഷാഅല്ലാ. അല്ലാഹു സുബ്ഹാനഹു വതആല തഹ്ഖീഖു തൗഹീദ്, തൗഹീദ് സാക്ഷാത്കരിക്കുന്ന ഒരു വിചാരണയും ഒരു അദാബും ഇല്ലാതെ നാളെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന മഹാഭാഗ്യവാന്മാര് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വല്ലാഹു ആലം, വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക.